അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1:15 മുതലുള്ള വാക്യങ്ങൾ. വാദിക്കുമോ, ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റു എന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിൽ നടത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു തലകീഴായി വീണ് നടുവെ പിളർന്ന് അവന്റെ കുടലെല്ലാം തെറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലമെന്നർത്ഥമുള്ള അക്കൽദാമ എന്ന പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യൂസ്തോസ് എന്ന മറുപേരുള്ള ബർഷബ എന്ന ജോസഫ് മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, എന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദാ ഒഴിഞ്ഞുപോയി ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെണ്ണുകയും ചെയ്തു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർ കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ വാക്കുകൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കാൻ തക്കം അന്വേഷിച്ചു പോന്നു. സഹാ കുഞ്ഞാടിനെ അറുക്കേണ്ടെന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിക്കാൻ ഒരുക്കുകയും എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടും വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ തിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്ക് വീണെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിലിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുമ്പോളും ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ, ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർ കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവൻ തന്നെ താരം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നതിന്റെ കൈ എന്റെ അരികെ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കുമെന്ന് അവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയൊരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികളെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ, ഞാനോ നിങ്ങളുടെ കളിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിക്കുന്നത് പോലെ ഞാൻ നിയമിക്കും തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ ചെന്ന് കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ഞാൻ വിധിക്കുകയും ചെയ്യും. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങൾ ഗോതമ്പ് പോലെ മാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനവൻ പത്രോസെ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി പോവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളുടെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുത്തട്ടെ. അവനും തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റുവാൾക്കൊള്ളട്ടെ. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഇവിടെ 2 എന്ന് അവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞു. ഞാൻ അവരെ വിട്ട് ഒരു കല്ല് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുമുട്ടി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്തൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിലകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം പന്തിരുവരിൽ ഒരുവനായി യൂദ അവർക്ക് മുൻ നടന്നു യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു. യേശു അവനോട്, യൂദായെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്ന അവന്റെ കൂടെയുള്ളവർ കണ്ട് കർത്താവേ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതൻ ദാസിനെ വെട്ടി അവന്റെ വലത്തെ കാതറുത്തു. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീനെന്ന് പറഞ്ഞ് അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈയോങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. 10 അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യയെ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ 10 അവരുടെ ഇടയിലിരുന്നു. അവൻ തീവട്ടത്തിനടുത്തിരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ട് അവനെ ഉറ്റു നോക്കി. ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവർ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാനല്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 കഴിഞ്ഞാറെ വേറൊരുവൻ ഇവനും അവനോട് കൂടെ ആയിരുന്നു. സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി പോയി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി പോകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്ത് ദിവസം ഓർത്തു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു, കണ്ണുകെട്ടി തല്ലി പ്രവചിക്കുക, നിന്നെ അടിച്ചവനാറെന്ന് ചോദിച്ചു. മറ്റു പലതും അവനെ ദുഷിച്ചു പറഞ്ഞു. നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രന്മാരും വന്നു കൂടി അവനെ അനുഭവസംഘത്തിൽ വരുത്തി. നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അവൻ അവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഉത്തരം പറയുകയുമില്ല. എന്നാലിന്നു മുതൽ മനുഷ്യൻ ദൈവശക്തിയുടെ വലത്ഭാഗത്തിരിക്കുന്നു പറഞ്ഞു. എന്നാൽ ഈ ദൈവം തന്നെയോ എന്നെല്ലാവരും ചോദിച്ചു. നിങ്ങൾ പറയുന്നത് ശരി, ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവരെയും സാധിച്ചുകൊണ്ട് എന്താ ആവശ്യം? നാം തന്നെ അവന്റെ വാമൊഴി കെട്ടുമല്ലോ എന്ന് പറഞ്ഞു. പ്രഭാഷകന്റെ പുസ്തകം 48 അധ്യായം എന്ന് പറഞ്ഞ ജീവിതകാലത്ത് അധികാരികളുടെ മുമ്പിൽ ഭയന്ന് പറച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല, ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടിട്ടും ജനം അനുതപിച്ചില്ല, പാപത്തിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. സ്വദേശത്തു നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. എസക്കിയ തന്റെ നഗരം മതില് കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുറന്ന കുളങ്ങൾ കുഴിച്ചു. അവന്റെ നാളുകളിൽ സെന്നഖോരീബ് രാജ്യം ആക്രമിക്കുകയും റഷ്യയെ അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാർ ജൽപ്പനം മുഴക്കി. അപ്പോൾ ജനത്തിന്റെ ഹൃദയം കുലി കരങ്ങൾ വിറച്ചു. ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ അവൻ കഠിന വേദനപ്പെട്ടു. അവർ കൈകൾ ഉയർത്തി കാരണവാനായ കർത്താവിനെ വിളിച്ച് സംരക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തക്ഷണം ശ്രവിക്കുകയും യെശയ്യാ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു, അവിടുത്തെ ദൂതൻ അവരെ പായിച്ചു കളഞ്ഞു. യെശയ്യാ ദൈവത്തിന് പ്രീതികരമായ പ്രവർത്തിച്ചു. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ യെശയ്യാ പ്രവാചകന്റെ പ്രബോധനം അനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു, അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനുള്ള നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണം. നാവിൽ തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണത്. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു, ജനത്തെ മാനസാന്തരപ്പെടുത്തി, പാപത്തിന്റെ മ്ലേച്ഛത നീക്കി കളഞ്ഞു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ദുഷ്ടന്മാരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ യുവതാരാജവംശം അസ്തമിച്ചു. അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു. തങ്ങളുടെ മാസം അന്യ ജനതയ്ക്ക് ഗ്രമിയ പ്രവചിച്ചതുപോലെ ആ ജനത നഗരത്തിനകത്തി വെച്ചു. അതിന്റെ തെരുവുകൾ ശൂന്യമാക്കി. എഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജറമിയ. അവനെ അവർ പീഡിപ്പിച്ചു. തെരുവുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം യെശയ്യാവിൽ ദർശിച്ചു. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു. നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആകർഷിപ്പിക്കുകയും കുറച്ച് പ്രത്യാശ രക്ഷിക്കുകയും ചെയ്തു. സെറുബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും? വലത്തു കൈയിലെ മുദ്രം മോദരം പോലെയായിരുന്നു അവൻ. യഹോസദാക്കിന്റെ പുത്രനായ യേശുവയും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ നാടുകളിൽ ആലയം പണിതു, കർത്താവിന് നിത്യമഹത്വത്തിന് വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി. നഹമ്യയുടെ സ്മരണയും ശാശ്വതമാണ്. അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി, വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. എനോക്കിന് തുല്യനായ ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല. അവൻ ഭൂമിയിൽ നിന്ന് സംഭവിക്കപ്പെട്ടു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല. അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെട്ടു. ശേത്തും ബഹുമാനിതരാണ്. കൃഷികൾക്കെല്ലാം ഉപരിയായി ആദമും. ഡാനിയോസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതരാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി. അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പുതിയുമ്പോൾ അവൻ എത്ര പൂർണനാണ്. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവവേളയിൽ പോകുന്ന ചന്ദ്രനെ പോലെ, അച്ഛനതിന്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ, വസന്തത്തിൽ പനിനീർപ്പൂ പോലെ, നീർച്ചാലരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാലത്തിൽ മനോന് മുളയ്ക്കുന്ന പച്ചച്ചെടി പോലെ, രത്നശഹിതമായ സ്വർണത്തളിക പോലെ, കാച്ചു നിൽക്കുന്ന ഒലി പോലെ, മേഘം ഒരുമുന്ന ദേവതാര് പോലെ അവൻ പ്രശോഭിച്ചു. അവൻ മഹിമയേറിയ സ്ഥാനത്ത് വസ്ത്രമണിഞ്ഞ് സർവാലങ്ക പൂഷിതനായി. വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വഗുണമാക്കി. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികയിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അവൻ അവരുടെ മദ്യയും ദർശനങ്ങളാൽ വലയുതമായ ലബനവും നീളം ദേവതാരം പോലെ ശോഭിച്ചു. അഗർവന്റെ പുത്രന്മാർ തങ്ങളുടെ സർവ വിഭൂഷകളോടും കൂടെ കർത്താവുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി. ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നും ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാദി രാജാവ് അത്യുന്നതിന് പ്രീതികരമായി പരിമളവുമായി ബലിപീഠത്തിൽ ചുവട്ടിൽ നൽകുകയും അഹറോന്റെ പുത്രന്മാർ ആർത്തി വിളിക്കുകയും ലോകനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് അഷ്ടാംഗം വേണു. സായകർ അവിടുത്തെ സ്തുതിമധുരമായി സ്തുതിച്ചു പാടി കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കരുണയവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി. കർത്താവിന്റെ നാമത്തെ മോശപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിച്ചതിനും വേണ്ടി ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. എല്ലായിടത്തും മുൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനസൻ മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവിടെ നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലത്തെപ്പോലെ ഇസ്രായേലിലെ നമ്മുടെ ജനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽക്കാരനും വർഷിക്കുകയും ഈ നാടുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്ന മൂന്നാമത്തെ ജനതയെയല്ല, സെയിർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷെക്കേമിലെ മൂഢജനതയും വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. യെരുശലേമിലെ എലയാസിന്റെ മകൻ സീറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാകാശത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത്. ഇക്കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും, അവ അനുവർത്തിക്കുന്നവൻ എല്ലാത്തിനും കഴിവുള്ളവനാകും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. ദൈവമേ സുധനയ്ക്ക് യോഗ്യമാകുന്നു പറക്കുമോ.
അരമന ലൈനിലുണ്ട്, പക്ഷെ ഒന്നും കേട്ടുകൂടാ.
കേൾക്കുന്നില്ലല്ലോ.
രാജേഷ്,
ഞാൻ അച്ഛനെ വിളിക്കുക. രാജാ വെയിറ്റ്. രാജൻ ബൈബിള് കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ അച്ഛനെ കിട്ടുന്നില്ല എനിക്ക്.
ഓക്കെ, വായിക്കട്ടെ.
വായിച്ചോളൂ.
51 പ്രഭാഷകൻ 51. കർത്താവ് രാജാവായ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകനും ദൈവവുമായി അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകന്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എന്റെ ജീവനെ വേട്ടാടി ഇവരുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിന്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊടുക്കാതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടുത്തിൽ നിന്ന് അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദോഷം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു. എന്റെ ജീവൻ പാതാളത്തിലെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരണം അനുസ്മരിച്ചു. പണ്ടുമുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്റെ പ്രാർത്ഥനകൾ ഉയർന്നു. മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യയെ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ അപേക്ഷിക്കരുത് എന്ന എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് ക്ഷണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാസ്തോത്രം ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും സുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും.
രാജേഷൻ കേട്ടിട്ടുണ്ട് രാജാ.
ദൈവത്തിന്റെ ഗുരുതര നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗഖ്യസമുദ്രാഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോടും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ നെൽപോടി പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വള്ള സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായത് വളരെ ഭംഗിയായി നയിച്ചുകൊണ്ടു പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ആ ദൈവകൃതിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പോലീത്ത അദ്ദേഹം യാത്രയിലാണ്. ഇന്ന് മൊണാസ്ട്രിയിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. എങ്കിൽ തന്നെയും അവസരമുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രിവേണിയ വള സ്നേഹാദരോടുകൂടി ധന്യമാകുന്ന ഈ ശുശ്രൂഷയിലേക്ക് വന്നിയ റിഞ്ജു കോശിയച്ഛനാണ്. അച്ഛനെ ഞാൻ പിന്നീട് കൂടുതലായിട്ട് പരിചയപ്പെടുത്തിക്കോളാം. അച്ഛനെ വള സ്നേഹാദരോടുകൂടി ധന്യമാകുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 52-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. നമുക്കറിയാം ഈ ദിനങ്ങളിലൊക്കെയും ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോടും വിശുദ്ധിയോടും ആന്തരിക ഒരുക്കത്തോടും കൂടി നമ്മൾ വീക്ഷിക്കുന്ന ദിനങ്ങളാണ്. ഈ ദിനങ്ങളോടനുബന്ധിച്ച് നമ്മുടെ ഗീതങ്ങളും പാട്ടുകളും ഒക്കെയും നമുക്ക് വേണ്ടി യാഗമർപ്പിച്ച കർത്താവിനെ ആ ശ്രേഷ്ഠമായ യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് സമർപ്പിതമായ ഗീതങ്ങളാണ് ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിക്കുന്നത്. സുവിശേഷ ഗീതങ്ങളിലെ 52-ാമത്തെ ഗീതം, പഴയ ഗീതം, ദേവേശ യേശു വര, ജീവൻ എനിക്കായി വെടിഞ്ഞോ, ജീവനക്ക പാപികൾക്ക് നിത്യജീവൻ കൊടുക്കാൻ നീ വന്നോ എന്നുള്ള അർത്ഥവത്തായ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം.
നിത്യജീവൻ കൊടുപ്പാനായി മാറിച്ചോ, നിത്യജീവൻ കൊടുപ്പാനായി മാറിച്ചോ, ഭാഗിച്ച ദീന ആദിവ്യതയില്ലായിത്തും പാദൻ നിത്തം നടപ്പതിനാലുസരിച്ചു, പാദൻ നിത്തം നടപ്പതിനാലുസരിച്ചു, അന്നാസിൻ നടമനയിൽ മന്നവാമീ വിധിക്കപ്പെട്ടു, കന്നങ്ങളിൽ താരങ്ങൾ കൊണ്ടു മന്നാ നിന്നെ ആടിച്ചവർ പരിഹസിച്ചു, മന്നാ നിന്നെ ആടിച്ചവർ പരിഹസിച്ചു, ും വിലമാതിച്ചു കൂരി സേൽപ്പിച്ചു പാലയിൽ മുള്ള പാടുകൾ ചെയ്തു നിന്നെ പാലർ പാല പാടുകൾ ചെയ്തു നിന്നെ ബലഹീനനായ നിന്നെ ബലിയ കുല മാരം ചുമത്തി പാലയോടിടം ാടത്തി നിന്നെ ആലിവില്ലാതയ്യോ യൂതർ നാടത്തി നിന്നെ തിരുക്കാരങ്ങൾ ലാണി കൊണ്ട് മാരത്തോടങ്ങൂ ചേർത്താടിച്ചു ഇരുവാസത്തും തിരുകള്ളർ നാടുവിൽ നീ മാറി ചോപാര തിരുകള്ളർ നാടുവിൽ നീ മാറി ചോപാര കാടിനദാഹം പീഡിച്ചതിന കാടിവാനിടയായോ കൊടുക്കും കൂടി ും കുടുംബം കുത്തി തുറന്നൊരു ധീരം ചിന്തി കുടുംബം കുത്തി തുറന്നൊരു ധീരം ചിന്തി നിന്മാരണം കൊണ്ടേ വൻകാരം നീയകത്തി നിന്മാകത്വം ാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ എങ്കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ ദേവേശുപാര ജീവനീക്കാൽവിടിഞ്ഞോ ജീവനച്ച നിത്യജീവൻ കൊടുപ്പാനായി നീമാരിച്ചോ നിത്യജീവൻ കൊടുപ്പാനായി നീമാരിച്ചോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതി ആളുകൾക്ക് തന്നെയാമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവിനും പരിപാലിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. നിന്നെ കൊല്ലുന്നത് ഒരുപാട് ജനങ്ങൾ നിന്റെ ന്യായവിസ്താരത്തിൽ ചുമട്ടപ്പെടുകയും നിന്റെ നിന്റെ കഷ്ടാനുഭവങ്ങളിൽ ഏറ്റുപറഞ്ഞ ജനങ്ങൾ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ. നിന്നെ കൊല്ലുന്നതിന് ഒരുപാട് ജനങ്ങൾ നിന്റെ ന്യായവിസ്താരത്തിൽ കുറ്റം ചുമത്തപ്പെടുകയും നിന്നിലും നിന്റെ കഷ്ടാനുഭവങ്ങളിലും ഏറ്റുപറഞ്ഞ ജനങ്ങൾ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ. നിന്നെ കൊല്ലുന്നവരൊരുപെട്ട ജനങ്ങൾ നിന്റെ ന്യായവിസ്താരത്തിൽ കുറ്റം ചുമത്തപ്പെടുകയും നിന്നിലും നിന്റെ കർത്താനുഭവങ്ങളിലും ഏറ്റുപറഞ്ഞ ജനങ്ങൾ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ. നാഥാദേശ്രുതിയും മാനം സ്വാതന്നും മഹിമാവന്ദനകൾ ചൊല്ലാമാവിന്നും ഞങ്ങളിലും മേലുൾ ഫ്ലോറിസിലെ വാതിൽ കൊള്ളിഹാസനമണയണമീപ്രമിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വീട്ടിൽ കുറുക്കത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ദുഷ്ടമുണ്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നാൾ രാജ്യ ശക്തി മോത്തു എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ന്യായസ്ഥലത്ത് വെച്ച് കർമ്മ തടി കൊണ്ടവനായ കർത്താവേ, പിശാചികളുടെ ഉപദ്രവം നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശുമരത്തിന്മേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് മരണം അനുഭവിച്ചവനായ കർത്താവേ, ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനം നൽകണമേ. ബലിയിൽ മുൾക്കിരീടം ധരിച്ചവനായ കർത്താവേ, നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചവർക്ക് നീ മഹത്വത്തിന്റെ കിരീടം കൊടുക്കുന്ന നാളിൽ ഞങ്ങൾക്ക് മഹത്വത്തിന്റെ കിരീടം നൽകണമേ. കുറ്റമില്ലാത്തവൻ താൻ മാത്രമായിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കടച്ചീടിനെ കീറിക്കളഞ്ഞ് ഞങ്ങൾക്ക് നിത്യാനന്ദം നൽകണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി കൈകളിലും കാലുകളിലുമാണ് തറയ്ക്കപ്പെട്ടവനായ കർത്താവേ, നിന്റെ മഹാകരുണകൾക്ക് സ്തുതി. തന്റെ തിരുമനത്തോടെ കുരിശു ചുമന്നവനായ കർത്താവേ, നിന്റെ കുരിശെടുത്തുകൊണ്ട് നിന്റെ പിന്നാലെ വരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ ക്ലീബ ഞങ്ങൾക്ക് ദുഃഖത്തിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും മറച്ചുകൊള്ളുന്ന കോട്ടയായിരിക്കണമേ. നിന്റെ ക്ലീബ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് വഴിയും പാലയുമായിരിക്കുകയും അതിനാൽ അവരുടെ സന്തോഷമുള്ള മണവറയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ. പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് പുതിയ ജീവനെ അറിയിച്ചവനായ മെസ്സിയ തമ്പുരാനെ, പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ അഴിച്ചുവിടണമേ. നിന്നയുടെ ക്ലീബാമേൽ തൂങ്ങിക്കിടന്നവനായ സൃഷ്ടികളുടെവനായി ഞങ്ങൾ കുമ്പിട്ട് വന്നിക്കുന്നു. ഞങ്ങളെ കൈക്കൊള്ളണമേ. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിന്റെ ഏതിനേൽപ്പിന് പുറപ്പെട്ടതുപോലെ പാപകബറുകളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നെ വന്നിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഭൂമി കുലുങ്ങുകയും ഇരുട്ടുണ്ടാവുകയും പാറകൾ പൊളിയുകയും ചെയ്തത് നിമിത്തം നീ ദൈവവും ദൈവപുത്രനും ഭാവമെന്ന് വെളിപ്പെടുത്തിയതിനാൽ നിനക്ക് സ്തുതി. ജൂതന്മാരെ, നിങ്ങൾ മരത്തിന്മേൽ തൂക്കിയവൻ സത്യമായിട്ടും ദൈവമാവും എന്നുള്ളത് നിങ്ങൾ അറിയാഞ്ഞതിനാൽ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങളുടെ സൃഷ്ടി കർത്താവിന്റെ നേരെ നിങ്ങൾ അഹങ്കരിച്ചതിനാൽ നിങ്ങൾക്ക് കഷ്ടം. അവരെ പിടിച്ചുകെട്ടുകയും ആണിതറക്കുകയും ചെയ്ത കൈകൾക്ക് കഷ്ടം. ദേവാലയത്തിന്റെ വാതിൽമറ കീറിപ്പോയതിനാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്ന് കാണിച്ചവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വെള്ളിയാഴ്ച ദിവസത്തിൽ ദൈവോത്തരനെ സത്യത്തിന്റെ വൈരികൾ കുരിശിൽ തൂക്കി, ആദ്യബോധങ്ങൾ ഇളകി, പാറകൾ പൊളിഞ്ഞു, കുന്നുകൾ വിലപിച്ചു. ദേവാലയത്തിന്റെ വാതിൽമറ കീറപ്പെട്ടു, കബറുകൾ തുറക്കപ്പെട്ടു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. തങ്ങളുടെ കർത്താവിനെ കുടിച്ചു തൂക്കുവാൻ ധൈര്യം തോന്നി സഭിക്കപ്പെട്ട ജനങ്ങൾക്ക് കാകഷ്ടം. കർത്താവേ, അവസാന നാളിൽ നീ എഴുന്നള്ളുമ്പോൾ നിന്നെ ഉപേക്ഷിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവരോടുകൂടെ ഞങ്ങൾ ലജ്ജിക്കുവാനിടയാകരുതേ. അഹങ്കാരത്താൽ നിന്നെ കുരിശിൽ തൂക്കിയവരോടുകൂടെ ഞങ്ങൾ അതിവേദനപ്പെടരുതേ. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിറങ്ങി വരിക, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ദുഷിച്ചവരോടുകൂടെ കരക്കലിനും പള്ളികെടുക്കുകയും ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും വരുതേ. ഞങ്ങൾ നിന്റെ സ്ലീബായി പ്രശംസിക്കുന്നു, നിന്റെ മുറിവുകളെ കഴുകുകയും ചുംബിക്കുകയും ചെയ്യുന്നു. നീ നടത്തിയ രക്ഷയിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനീതികളെല്ലാം വായിച്ചു കളയണമേ. നിന്റെ സ്ലീബായുടെ ചെറിയും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഞങ്ങളെ നിനക്ക് വസിപ്പാൻ തക്കതായ വെടുപ്പുള്ള ആലയങ്ങളാക്കി തീർക്കണമേ. സത്യജീവനാകുന്ന നിന്നിൽ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുമാറാകണമേ. ജീവനുണ്ടാക്കുന്നതും രക്ഷ ഉണ്ടാക്കുന്നതുമായ നിന്റെ കഷ്ടാനുഭവം മൂലം ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ ഇടപെടിപ്പും വിശുദ്ധിയും നൽകണമേ. സകല തിന്മകളുടെയും മാതാവാകുന്ന ദുരിതാഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിക്കണമേ. എന്നാൽ യൂത കറിയോത്ത അതിനെ സ്നേഹിക്കുകയും ക്ലീഗാ സ്ഥാനത്ത് തള്ളപ്പെടുകയും കേൾവിക്കാരും കാഴ്ചക്കാരും ശ്രദ്ധിക്കത്തക്കതായ ലജ്ജയും ദുരിതവും അവർ അനുഭവിക്കുകയും ചെയ്തുവല്ലോ. സ്ത്രീയക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധീരായ വൈദിക ശ്രേഷ്ഠതെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ വിജയകരമായ കഷ്ടാനുഭവത്തെ വളരെ ഭക്തിയോടും ആദരവോടും കൂടെ നമ്മൾ വരവേൽക്കുകയും പ്രത്യേകമായി ധ്യാനാത്മകമായി ദിനങ്ങളെ നമ്മൾ ദൈവഭാഗം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിലൊന്നും അരമനയില് അധികം ആളുകൾ ഇന്ന് ആരും തന്നെ ഇല്ല. ഇന്ന് തിരുമനത്തുകൊണ്ട് ചിക്കാഗോയിലും അരമനയിൽ സാധാരണ കൂടി വരുന്ന വൈദികരൊക്കെയും വിവിധ സ്ഥലങ്ങളിലുമാണ് പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും തിരക്കാമെന്നുള്ള കാര്യം അറിയാം. ഞാനും ഭവനത്തിൽ നിന്ന് ചെയ്തതുകൊണ്ട് ചില ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടായെങ്കിൽ തന്നെയും കണക്ട് ചെയ്യാൻ തക്കവണ്ണം സാധിച്ചു. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതിൽ നിങ്ങൾ ഞാൻ എന്റെ ഖേദം ഞാൻ പ്രകടിപ്പിക്കുന്നു. കാരണം അത് പല കാര്യങ്ങളും ടെക്നിക്കലായിട്ട് ചെയ്തുകൊണ്ട് സൗകര്യമായിട്ട് ചെയ്യാനുള്ള സംവിധാനം കുറവായതുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദിനങ്ങളിൽ എല്ലാവരും ഈ ശുശ്രൂഷയിൽ വളരെ ശക്തിയോടും ചുരുക്കത്തോടും കൂടെ സംബന്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 4-5 വർഷമായി ഒറ്റയാഴ്ച പോലും മുടങ്ങാതെ, ഈവൻ കഷ്ടാനുഭവാഴ്ച പോലും നമ്മൾ മുടങ്ങാതെ ബുധനാഴ്ചകളിൽ അനേക ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്നു, ഈ പ്രാർത്ഥന സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ജീവിതത്തിൽ അല്പനേരം തമ്പുരാനോട് ചേർന്ന് ഇരുന്ന് ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും ദൈവത്തിന്റെ സ്തോത്രം വർദ്ധിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ ബോധിപ്പിക്കുകയും ദൈവത്തിനും കേൾക്കാൻ തക്കവണ്ണം നമ്മളെ തന്നെ കാതുകളെ ഒരുക്കുവാൻ തക്കവണ്ണം ലഭിക്കുന്ന സമയങ്ങളൊക്കെയും ജീവിതത്തിൽ ഏറ്റവും മൂല്യവും പ്രയത്നവുമുള്ള നിമിഷങ്ങളായിട്ട് നമുക്ക് കാണുകയും ധന്യമാറുന്ന ഈ നിമിഷം ഒരിക്കൽ തന്നെ തമ്പുരാനെ നമുക്ക് സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ ആരാധന വിളക്കുകയും വളരെ ഭംഗിയായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ. നാളെ ഇന്ന് വൈകിട്ടും അല്ലെങ്കിൽ നാളെ രാത്രിയുമായിട്ട് എല്ലാ പള്ളികളിലും നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര പ്രവർത്തന നാളുകളിലെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി താൻ അനുഷ്ഠിച്ച ദസറയുടെ ശുശ്രൂഷ വളരെ ഭക്തിയോടുകൂടി എല്ലാവരും ശുശ്രൂഷിക്കാൻ തക്കവണ്ണം ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് എന്നുള്ളതറിയാം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ധ്യാനവും ചിന്തയും ഒക്കെ ആ ഒരു ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ ദൈവികമായ ആ തോന്നാത്തകളിലേക്ക് ശുശ്രൂഷകളിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കൂടുതൽ അടുത്തു വരുവാനും അതിൽക്കൂടി വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒക്കെ സഭാജീവിതവും ഒക്കെ ഒരുപാട് നിറവുള്ളതും ചൈതന്യമുള്ളതായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട രിഞ്ജു പി കോശി അച്ഛനാണ്. ഒരുപക്ഷെ അച്ഛനെ പലർക്കൊക്കെ അറിയാം. എനിക്ക് വളരെ സന്തോഷമുണ്ട് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. കാരണം മലങ്കര സഭയിലെ യുവവൈദികരിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു കൺവെൻഷൻ പ്രസംഗകനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന അച്ഛനാണ് രിജു പി കോശി അച്ഛൻ. എനിക്ക് അച്ഛന്റെ പ്രസംഗങ്ങളിലെ ഏറ്റവും താല്പര്യമുള്ള കാര്യം സഭയുടെ വിശ്വാസം നല്ല രീതിയിൽ പഠിക്കുകയും അത് വേദോത്സവത്തോട് ചോർത്തണക്കി സഭയുടെ വിശ്വാസം പഠിക്കുകയും അത് ഭംഗിയായിട്ട് പഠിപ്പിക്കുകയും വളരെ നല്ല രീതിയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെയും അച്ഛന്റെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും അത് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ വാങ്ങിപ്പോയവർക്കും ഇങ്ങനെ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആഴമായ രീതിയിൽ നല്ല രീതിയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന വിധത്തിൽ അച്ഛനുള്ള ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അറിയപ്പെട്ട ഒരു കൺവെൻഷൻ പ്രസംഗകനാണ് അദ്ദേഹം. അതൊരു മണക്കാല സ്വദേശിയാണ്. ഇപ്പോഴെ ഇഞ്ചപ്പാറ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ വികാരിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എം ജി യൂണിവേഴ്സിറ്റിയിൽ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭയിലെ വിവിധ മേഖലകളിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന വൈദികനാണ് അദ്ദേഹം. അഖില മലങ്കര ബാലസമാജത്തിന്റെ ജനറൽ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ അടൂർ ഭദ്രാസനത്തിന്റെ പുതിയ ഭദ്രാസനമായിട്ട് രൂപീകൃതമായിട്ടുള്ളതാണ് അടൂർ ഭദ്രാസനം. അടൂർ കടമനാട് ഭദ്രാസനത്തിന്റെ വൈദിക സെക്രട്ടറിയായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിലും സഭയിലും വിവിധ തലങ്ങളിൽ വളരെ ദുഷ്കാന്തിയോടും വളരെ ആത്മാർത്ഥമായിട്ടും പ്രവർത്തിക്കുന്ന കഴിവുള്ള വൈദികനാണ് രഞ്ജു പി കോശിയച്ചൻ. അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസത്തും ധ്യാനമെടുക്കേണ്ട കോണൽ ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി ശുശ്രൂഷയിൽ സംബന്ധിക്കാമെന്ന് അദ്ദേഹം എൽക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിലാണ് അദ്ദേഹം ഇപ്പോഴെ താമസിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട രഞ്ജു പി കോശിയച്ചനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു വിശ്വസിനീയനായിട്ട് ഇവിടെ കടന്നു വന്നതാണ്. അദ്ദേഹത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്ക് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 251-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. രക്ഷിതാവിനെ കാണുക ഭാവി, നിന്റെ പേർക്കല്ലയോ ക്രൂശിൽ തൂങ്ങുന്നു. ഈ ദിനങ്ങളിലൊക്കെയും നമ്മുടെ ദൃഷ്ടികളും നമ്മുടെ നയനങ്ങളിലും ഉയരങ്ങളിൽ ക്രിസ്തുവിന്റെ സമീപത്തേക്ക് കുരിശിനെ നോക്കി നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിമിഷങ്ങളെ ക്രമീകരിക്കുമ്പോൾ കുരിശ് നൽകുന്ന സന്ദേശം വളരെ ശ്രേഷ്ഠമാണ്. ആ കുരിശാണ് നമ്മുടെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും ധൈര്യത്തിലേക്കും ഉയരുത്തുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
രക്ഷിതാവിനെ കാണുക ഭാവി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ. കാൽഗാരം ചേർന്നീരാ ആണിമേൽ തൂങ്ങുന്നു. കാൽഗാരം ചേർന്നീരാ ആണിമേൽ തൂങ്ങുന്നു. ജ്ഞാനപീഠമതിൽ കയറി, ജ്ഞാനപീഠമതിൽ കയറി. ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, പോക. പാപത്തിൽ ജീവിക്കും അവനേ, പാപത്തിൽ ജീവിക്കും അവനേ, നിന്റെ പേർ തന്നെയോ തോന്നും നീ രക്ഷകൻ, നിന്റെ പേർ തന്നെയോ തോന്നും നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളാമേതും നീനെ കേണ്ടാമിന്നുള്ളിൽ നീ, കള്ളാമേതും നീനെ കേണ്ടാമിന്നുള്ളിൽ നീ, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, ൂവിൻ കയ്യിലേൽപ്പിക്കുവിൻ കയ്യിലേൽപ്പിക്കണി, രക്ഷിതാവിനെ കാണുക പാവി, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ൂഷ്യന്മേൽ തൂങ്ങുന്നു.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട രഞ്ജു പി കോശ്യന് വളരെ സ്നേഹാദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മൗത്തം ഉണ്ടായിരിക്കട്ടെ. എന്റെ ഗുരുനാഥനും അമേരിക്കൻ മദ്രാസിന്റെ അധിപനുമായിരിക്കുന്ന അധിപനായ എൽസെബിയോസ് തിരുവേണി 96-98 കാലങ്ങളിൽ കാത്തലിക് കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായി ചെന്നപ്പോൾ അവിടുത്തെ എൻ ജി ഒ സി എസിന്റെ സജീവ പ്രവർത്തകനും എനിക്ക് ജ്യേഷ്ഠനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ എൻ ജി ഒ സി എസിന്റെ തലങ്ങളിൽ കൂടി പരിചിതമായും അല്ലാതെയും ഈ പുതിയ മാധ്യമ സംവിധാനത്തിൽ കൂടി യുവജന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിൽ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനൊരു പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾക്ക് ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുന്നത്, ശ്രമിക്കുന്നത്. മാധ്യമങ്ങൾ പലത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ റേഡിയോ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ, ഓൺലൈൻ സംവിധാനത്തിൽ അതിനെ ഇടയാക്കി തീർത്ത ദൈവത്തെ ആദ്യം സ്തുതിക്കുകയാണ്. അധിക ആമുകൾ വാക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ, അതായത് ഇന്നലെ വൈകിട്ട് ഏവൻഗെലിയൻ ഭാഗമായിട്ട് നമ്മൾ വായിച്ചത് ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ 47 മുതൽ ഉള്ള വാക്യങ്ങളാണ്. അതിനകത്ത് ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ധ്യാനം അവസാനിപ്പിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. വാക്യം ഇതാണ്, 11 അധ്യായത്തിന്റെ 50-50 വാക്യം. 51-52 ജനം മുഴുവനും നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിന് വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നു എന്ന് പ്രവചിച്ചത്ര. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നാക്കി ചേർക്കേണ്ടത്. അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ഇത് രസകരമായിട്ടൂടെ ഒന്ന് ചുരുക്കി പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് 51-53 വാക്യങ്ങൾ മതി, ഒന്നുകൂടെ ഞാൻ വായിച്ചേക്കാം. അവൻ ഇത് സ്വന്തമായി സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സമ്മലത്തെ മഹാപുരോഹിതൻ ആകയാൽ ജനത്തിന് വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് എങ്കിലും മൂന്ന് ചിന്തകളായിട്ട് അത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ ഉദ്ദേശം, മരിച്ചതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ദേശവും, മറ്റത് ജനത്തിന്റെ ഇടയിലുള്ള ഒരു പ്രതികരണവുമാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ വളരെ ഭംഗിയായി ഒരു ഇൻട്രൊഡക്ഷൻ ഈ ധ്യാനത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ദിവസത്തെ കുറിച്ച് വളരെ ഭംഗിയായി, വളരെ കാമായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ഒരു നല്ല സ്പിരിച്വൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ആമുഖ വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്. 51-ാമത്തെ വാക്യം മുതൽ 53-ാമത്തെ വാക്യം വരെ വിശുദ്ധയോഹന്നാൻ സുവിശേഷം 11-ാമത്തെ വരെ 1-ാമത്തെ ആശയം ഇങ്ങനെ തന്നെയാണ്. മഹാപുരോഹിതൻ പറയുന്നുണ്ട്, ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ജാതിക്ക് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് നിങ്ങൾ ഓർക്കുന്നതുമില്ല എന്ന് പറയുന്നത്. അതായത് ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുകയാണ്, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് മരിക്കുകയാണ്, എനിക്ക് വേണ്ടിയാണ് എന്റെ കർത്താവ് മരിച്ചതെന്നുള്ള ചിന്ത പലപ്പോഴും നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് നഷ്ടപ്പെടുകയും അത് ഈ കഷ്ടാന ഭാഗത്തിൽ ഒന്നുകൂടെ വ്യക്തമാകാം. എനിക്ക് വേണ്ടിയാ മരിക്കുന്നത്, വേറെ ആർക്കും വേണ്ടി ഒന്നുമല്ല. വേറെ ആർക്കോ വേണ്ടി മരിച്ചതോ വേറെ ആർക്കോ വേണ്ടി ജീവിച്ചതോ വേറെ ആർക്കോ വേണ്ടി പ്രവർത്തിച്ചതോ ഒന്നുമല്ല. എനിക്ക് വേണ്ടി ഈ 2016 ജീവിച്ചിരിക്കുന്ന എനിക്ക് വേണ്ടി കാലങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ജനിച്ച മരിച്ച ഒരു വ്യക്തിത്വമായിട്ടാണ് കണ്ടാൽ മതി. മുന്നമേ എനിക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവായിട്ട് കർത്താവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഈ 2016 ഞാൻ അനുഭവിക്കുന്ന ഈ സുഖങ്ങളോ ഈ സൗകര്യങ്ങളോ ഒക്കെ ഞാൻ അനുഭവിക്കുമ്പോൾ ഇത് കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി എന്റെ കർത്താവ് അനുഭവിച്ചതാണ് എന്നൊരു ചിന്ത നമ്മെ ഭരിക്കണം. എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഒരുപോലെ പറയുന്നുണ്ട്, ദൈവപുത്രൻ മനുഷ്യപുത്രനായത് മനുഷ്യപുത്രരെ ദൈവപുത്രന്മാരാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാ, വേറെ ആർക്കും വേണ്ടിയല്ല. എന്നെ ശ്രവിക്കുന്ന മറ്റച്ഛന്മാർക്ക് വേണ്ടിയോ മറ്റ് ഐമീനികൾക്ക് വേണ്ടിയോ വിശ്വാസികളായ സഹോദരങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. പ്രസംഗിക്കുന്ന വചനം ധ്യാനിക്കുന്ന റിഞ്ചുവച്ചന് വേണ്ടി തന്നെയാണ് എന്ന് റിഞ്ചുവച്ചൻ ചിന്തിക്കാൻ വരുമ്പോൾ മാത്രമേ ആ ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവം എനിക്ക് വേണ്ടിയാ മരിച്ചത്. ഒരു ഒരു ഇത്തിരി നർമ്മം കലർന്നൊരു കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. ഒരു ഇടവകയിലെ ഒരു ശുശ്രൂഷകനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് തോമാച്ചേട്ടൻ. അത് നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ കഴിയുന്ന പേരായതുകൊണ്ട് തോമാച്ചേട്ടൻ എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുന്നുള്ളത്. തോമാച്ചേട്ടൻ എന്ത് ജോലി ചെയ്താലും അത് അമ്മീര അടിച്ചു കാച്ചതായാലും വെള്ളം കോരാൻ പോയാലും വിറക് കീറുകയാണെങ്കിലും തോമാച്ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഞാൻ ഇങ്ങനെ ആയിത്തീർന്നതിന്റെ കാരണം ഒരു പക്ഷേ എനിക്ക് ആദാം പാപം ചെയ്തതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയി തീർന്നതിന്റെ കാരണം ആദാം പാപം ചെയ്തതുകൊണ്ട്. ആദാം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ പറുദീസയിൽ തന്നെ ആയിരുന്നേനെ. ആദാം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ആ പറുദീസയിൽ തന്നെ ആയിരുന്നേനെ. ഇന്ന് ആദാം പാപം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ധാരണത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി വെള്ളം കോരുമ്പോ പറയും ആദാമിന്റെ പാപം, വിറക് കീറുമ്പോ പറയും ആദാമിന്റെ പാപം, തൂക്കുമ്പോ പറയും ആദാമിന്റെ പാപം, അമീറ കുഴച്ചു വെക്കുമ്പോ പറയും ആദാമിന്റെ പാപം, അമീറ അടിച്ചു വെച്ചുമ്പോ പറയും ആദാമിന്റെ പാപം. ഇത് കേട്ട പള്ളിയിലെ വികാരിയത്തിന് വല്ലാണ്ട് വിഷമം തോന്നി. അച്ഛൻ അദ്ദേഹത്തെ വിളിച്ച് നീ എന്തിനാ തോമ ഇങ്ങനെ പറയണേ, ആദാമിന്റെ പാപം ആദാമിന്റെ പാപം എന്ന് പറഞ്ഞ് എന്തിനാണ്. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടിയാണിത്, ആദാം പാപം ചെയ്തില്ലായിരുന്നു, ഞാൻ ഇന്ന് പറുദീസയിൽ ഇരിക്കേണ്ട ആളാ, ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആളെന്നല്ല, സുഖമായിട്ട് പഴവർഗ്ഗങ്ങൾ കഴിച്ച് ജീവിക്കേണ്ട ആളാ. അപ്പം അച്ഛൻ അതിന് പ്രതിവിധി കണ്ടുപിടിക്കാനായി ശ്രമിച്ചു. അച്ഛനെ തോമായം വിളിച്ചുകൊണ്ട് ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി, വലിയ വീട്ടിൽ കൊണ്ടുപോയി തോമായെ മുറിക്കകത്തോട്ട് കയറ്റി ഇരുത്തിയിട്ട് പറഞ്ഞു, തോമാ ഈ മുറിക്കകത്ത് നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നീ എന്തെല്ലാം ആവശ്യപ്പെടുന്നു അതെല്ലാം നിനക്ക് ഇവിടെ ലഭ്യമാകും, നിനക്ക് സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി എന്തെല്ലാം വേണമോ അതെല്ലാം നിനക്ക് ഇവിടെ ഉണ്ട്, ഭക്ഷണമായിട്ടും സാധനങ്ങളായിട്ടും മറ്റ് സൗകര്യങ്ങളായിട്ടും നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. നീ ഒരു കാര്യം മാത്രം ചെയ്യണം, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ഒരു സാധനം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, അത് മാത്രം നീ എടുത്തു കഴിക്കരുത്, നമുക്ക് രണ്ടുപേർക്കൂടെ അത് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോ കഴിച്ചോളാം, എന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അവിടെ വരെ പോവുകയാണ്, പോയിട്ട് വരുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് തോമയോട് പറയുന്നുണ്ട്. അങ്ങനെ തോമ അതിനെ തൃപ്തിപ്പെടുകയും തോമ 1-ാമത്തെ ദിവസം വളരെ ശാന്തമായി ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് അച്ഛനെ വാനോളം മനസ്സിൽ പുകഴ്ത്തിയൊക്കെ പറഞ്ഞ്, അച്ഛൻ കേൾക്കാത്തത് കൊണ്ട് ചിലപ്പോൾ പറഞ്ഞെന്ന് എനിക്കറിയില്ല, എങ്കിലും അച്ഛനെ വാനോളം പുകഴ്ത്തിയൊക്കെ പറഞ്ഞുകൊണ്ട് തോമ ഇതിനകത്ത് സംതൃപ്തി അടഞ്ഞു. 2-ാമത്തെ ദിവസമായിരുന്നു തോമ ഇജ്ജൂടെ വിശാലപ്പെട്ട് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടത് മാത്രം കഴിച്ച് ബാക്കിയെല്ലാം തുപ്പിക്കളഞ്ഞ് തോമ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ തോമയ്ക്ക് സ്പെഷ്യാലിറ്റി തുടങ്ങി, ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നായി, അത വേണമെന്നായി, ഇത് വേണമെന്നായി. തോമ 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസമായപ്പോ തോമ സുഖ സൗകര്യങ്ങൾ ഇച്ചിരി കൂടാനായിട്ട് മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി, ടിവിയും അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. തോമയ്ക്ക് 5-ാമത്തെ ദിവസമായപ്പോ കൺട്രോൾ കിട്ടിയില്ല, ഈ അച്ഛൻ എന്നതിനെ അങ്ങേർക്ക് മാത്രമായി ഡിഫറെന്റ് ഡീലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇങ്ങനെ പൊതിഞ്ഞ് ഒരു അടപ്പുകൊണ്ട് അടച്ചു വെച്ചേക്കുന്ന എന്തിനാ, എനിക്കൂടെ ഒന്ന് തിന്നണ്ട, ഒന്ന് കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു.
എന്നിട്ട് പറഞ്ഞു അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടല്ലേ, എനിക്കിവിടെ ബാക്കി സാധനങ്ങൾ ഉണ്ടല്ലോ, ഞാനിത് എടുക്കേണ്ട ആവശ്യം എന്താണെന്ന് തോമ ചിന്തിച്ചു. ആറാം ദിവസമായപ്പോ തോമ പ്രതിഷ്ഠ അറിയാണ്ട് ഇതൊന്ന് തുറന്നു നോക്കി, തുറന്നു നോക്കിയപ്പോ തോമയ്ക്ക് കൊതി സഹിച്ചില്ല. തോമ വിചാരിച്ച കണ്ടാൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ അടിയും ഇച്ചിരി മാന്തിയായാലും നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ മിക്സറൊക്കെ കൊണ്ടുപോകും, നമ്മൾ അടിയും ഇച്ചിരി മാന്തി ഇട്ട് തൂണ്ടി നോക്കും, അത് ആരും അറിയത്തില്ല. മിക്സർ ആയാലും നട്സ് ആയാലും അവലൊക്കെ ആയിരുന്നാലും നമ്മൾ അങ്ങനെ ചെയ്തു നോക്കും. അപ്പൊ അതുകൊണ്ട് ആരും അറിയത്തില്ലെന്നുള്ള ചിന്താഗതി തോമ കഴിച്ചാൽ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു ശകലം കഴിച്ചാലൊന്നും കുഴപ്പമില്ലെന്ന് ചോദിച്ചു. തോമ ഒന്ന് തോണ്ടാൻ വേണ്ടി തുറന്നപ്പം ഇതിനകത്തൊരു എലിയായിരുന്നു. ഈ എലി എടുത്ത് ചാടി അങ്ങ് പോയി. എടുത്ത് ചാടി പോയ എലിയുടെ പുറകെ തോമ ഇങ്ങനെ ഓടിപ്പോക്കൊണ്ടിരിക്കുമ്പോ കൃത്യമായി അച്ഛൻ വന്ന് കതവ് തുറന്നു. കതവ് തുറന്നപ്പോ തോമ ക്ഷീണിച്ച് വിയർത്ത് കുളിച്ച് നിൽക്കുക. തോമയുടെ തോമ എന്നാ പറ്റി? തോമ പറഞ്ഞു, അച്ഛാ ഞാനിക്കൊരബദ്ധം പറ്റി. അച്ഛൻ പറഞ്ഞിരുന്ന പാത്രം ഞാൻ അറിയാണ്ട് തുറന്നു പോയി. അച്ഛൻ എന്നെ പറ്റിക്കുവാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തായിരുന്നാലും ഞാൻ അത് തുറന്നു പോയി. ആ എലി ഇതുവഴി എങ്ങാണ്ടോട്ടോ പോയി, ഞാൻ അതിനെ പിടിക്കാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചു പറഞ്ഞു, തോമ ഇത് തന്നെയാ നമ്മള് ആദാമിന്റെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ചോണ്ടിരിക്കുന്നത്. ആദാം പാപം ചെയ്തു, ആദാം പാപം, ആദാം അല്ല പാപം ചെയ്തു, ആദാം ഒരു പ്രതീകം മാത്രമാ. ഞാനും നിങ്ങളും ഒക്കെ ചെയ്യാൻ പോയ പാപത്തെ ദൈവം നമുക്ക് കാണിച്ചു തന്ന ഒരു പ്രതീകം മാത്രമാ. അത് ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആദമായിട്ടാണ് റിഞ്ചു അച്ഛൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അത് റിഞ്ചു അച്ഛൻ തിരിച്ചറിയണം. ദൈവമേ, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നീ ഈ കഷ്ടതയെല്ലാം അനുഭവിച്ചത്. എന്റെ പാപത്തിന് വേണ്ടി മാത്രമാണ് നീ മരിച്ചത്. എന്റെ പാപത്തിന് വേണ്ടി മാത്രമാണ് നീ കുറൂശിൽ യാഗം സഹിച്ചത്. വേറെ ആർക്കും വേണ്ടിയല്ല, ഞാനായിരുന്നു ഈ സ്ഥലത്ത് മരിക്കേണ്ടത്, ഞാനായിരുന്നു ഈ സ്ഥലത്ത് ഈ അടിയൊക്കെ കൊള്ളേണ്ടത് എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ നമ്മുടെ ഈ പഴയ കാലത്തെ രാജകുമാര പാരമ്പര്യത്തിനകത്ത് പ്രിൻസിന്റെയൊക്കെ അവരെ ഒന്നും ഒരിക്കലും ആർക്കും ശിക്ഷിക്കാനായിട്ട് അവകാശമില്ല. രാജഗുരുക്കന്മാർക്ക് അവരെ ശിക്ഷിക്കാനായിട്ട് അവകാശമില്ല. അതിന് രാജാവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ രാജകുമാരനെ ശിക്ഷിക്കേണ്ടതിന് പകരം രാജകുമാരന് ഉറ്റ തോഴൻ കാണും. ഒരു സാധാരണക്കാരനായ ഒരുത്തൻ ഉറ്റ തോഴൻ കാണും. എനിക്ക് ആ പേര് മറന്നുപോയി. അവൻ ഉപയോഗിക്കുന്ന ഒരു പേരുണ്ട്, ആ പേര് വെച്ചുകൊണ്ട് അവനെ വിളിക്കുന്നത്. രാജകുമാരന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴനായിരിക്കും. ഇപ്പൊ കണക്ക് പഠിക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ രാജതന്ത്രങ്ങൾ എന്തെങ്കിലും പഠിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഉറ്റ തോഴനെ പിടിച്ചു വെച്ച് ശിക്ഷിക്കും. അന്നേരം ഒരുപാട് ശിക്ഷ കാണുമ്പോൾ രാജകുമാരന് ഓട്ടോമാറ്റിക് ആയിട്ട് വിഷമം വരും. നമ്മുടെ പഴയ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു പണിയുണ്ട്, മക്കൾ തെറ്റ് ചെയ്യും, അമ്മമാരെ നെഞ്ചു തിരിച്ചു കാണിക്കും. അതിന് കാരണം വേറൊന്നുമല്ല, ഇത് കണ്ടിട്ടെങ്കിലും മക്കളുടെ മനസ്സരിനെ അരിയട്ടെന്ന് വിചാരിച്ചോണ്ടാ. അതുപോലെ തന്നെ രാജകുമാരനെ ശിക്ഷിക്കേണ്ടതിന് പകരം ഈ ചെറുക്കനെ അടിക്കും, ഈ രാജകുമാരന്റെ തോഴനെ അടിക്കും. ഇപ്പൊ രാജകുമാരൻ അറിയാണ്ട് പറയും, ഇനി ഞാൻ പഠിച്ചോളാം എന്ന് പറയുന്ന പോലെ നമ്മുടെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ആണ് കാൽവറിയിൽ യാഗമായത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയെന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാ സമയത്തും എന്റെ കർത്താവ് എന്നോട് കരുണ ചെയ്യണമെന്നാ പറയണേ, എന്റെ കർത്താവ് എന്റെ ഇടയനാകുന്നു എന്നാ പറയണേ, എന്റെ കർത്താവ് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനെ സോപ്പിട്ട് കാര്യങ്ങൾ സാധിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, വേറെ ആർക്കും വേണ്ടിയല്ല കർത്താവ് മരിച്ചത്. ആ കുഞ്ഞ പാദപീഠത്തിൽ ഞാൻ കുമ്പിടുന്ന സമയത്ത് എനിക്ക് അത്രയൊന്നും വളയാനേലും കഴിയുന്നുണ്ടല്ലോ എന്റെ കർത്താവ്. വെള്ളിയാഴ്ച ദിവസം 3 മണി വരെ, നമ്മുടെ നാട്ടിലെ ഭാഷയാണ്, 3 മണി വരെ ഞാൻ ഉപവസിച്ചിരിക്കുന്ന സമയത്ത് എന്റെ കർത്താവിന്റെ വേണ്ടി കർത്താവ് കഞ്ഞിവെള്ളം പോലും കുടിക്കാതെ അത്രയും തലേ ദിവസം മുതൽ ഇരുന്നതിന് വേണ്ടി എനിക്ക് കുറച്ചു സമയമെങ്കിലും ഇരിക്കാൻ കഴിയുന്നല്ലോ. ആ ഒരു വിശ്വാസവും ആ ഒരു സ്നേഹവും ആ ഒരു പ്രത്യാശയും നമുക്കുണ്ടാകട്ടെ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ള ചിന്ത ഈ വേദവാക്യം നമ്മൾ ശക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ആ വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, ജനത്തിന് വേണ്ടി മാത്രമല്ല ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിന് തന്നെ. കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ഒരു വലിയ ഉദ്ദേശമുണ്ട്. കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ വലിയ ഉദ്ദേശം അവിടെ പ്രവചനം പോലെ പറയുകയാണ്, ജനത്തിന് വേണ്ടി മാത്രമല്ല ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നാക്കി ചേർക്കേണ്ടതിന് തന്നെ. എന്താ കർത്താവിന്റെ മരണത്തിന്റെ ഉദ്ദേശം? കർത്താവിൽ ഒന്നാക്കി ചേർക്കാൻ വേണ്ടിയാ എന്നെയും രാജേഷ് അച്ഛനെയും അഭിനന്ദനായ തിരുമേനിയെയും കേൾക്കുന്ന വിശ്വാസ സമൂഹത്തെ മുഴുവനും ഒന്നാക്കി ചേർക്കാൻ വേണ്ടിയാണ്. ഒരപ്പത്തിന്റെ അംശങ്ങളെന്നൊക്കെ നമ്മൾ ചുമ്മാ വായി തലയ്ക്കുന്ന പോലെ അല്ല, അതിനെ ആ ഡെപ്തില് മനസ്സിലാക്കിയെടുത്തിട്ട് ഞാനും നിങ്ങളും ഒക്കെ ഒന്നാക്കി ഒന്നായി തീരാൻ വേണ്ടിയാണ്. ആ ബോധ്യം നമ്മളെ ഇന്ന് വരെ ധരിച്ചിട്ടില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ഇവിടെ അമേരിക്കയിൽ ചെറിയ ഈഗോ ക്ലാഷൊക്കെ ഉണ്ടായില്ല, ഞാൻ പറയത്തില്ല പള്ളിയിലായിരുന്നു, ചെറിയ ഈഗോ ക്ലാഷൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില സമയത്ത് ചില സ്ഥലത്ത് ഈഗോ ക്ലാഷ് ഉണ്ട്. ചെറിയ വസ്തു തർക്കങ്ങൾ, ചെറിയ കോഴി പറന്നിറങ്ങിയത്, ചെറിയ അപ്രതയിലെ മാർഗ് കൂടിയപ്പോൾ ഉണ്ടായ ഈഗോ ക്ലാഷ് ഒക്കെ ഇവിടെ കാണുമായിരിക്കും. പക്ഷെ എനിക്ക് എനിക്ക് പറയാറായിട്ടില്ല, എനിക്ക് അത്ര ദിവസം ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാറായിട്ടില്ല. നമ്മുടെ നാട്ടിൽ അത് ശക്തമാണ്, അതിന്റെ പേര് ചിലപ്പോൾ മിണ്ടാതിരിക്കും. ഒരു പ്രശ്നവുമില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ പറയുന്നു, ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ചെറിയ സൗന്ദര്യ പണക്കത്തിന്റെ പേരിൽ മാസങ്ങളും വർഷങ്ങളും ചിലവ് മിണ്ടാതിരുന്നത്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ രണ്ട് വീട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടിലെ അപ്പച്ചനോ അമ്മച്ചിയോ ഒന്ന് മരിക്കുവോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഓടി വരും ഇവരൊന്നായിട്ട്. വീണ്ടും ആ അടക്കത്തിന്റെ കാര്യത്തിനൊക്കെ ഇവർ ഓടി നടക്കും. ഈ പിണങ്ങിയിരുന്നതിന്റെ വീട്ടിലായിരിക്കും ഈ വരുന്നവർക്ക് എല്ലാം കഞ്ഞി വെച്ച് കൊടുക്കുന്നത്, ചോറ് വെച്ച് കൊടുക്കുന്നത്. ചെറിയ സംഭവമാണ്, പക്ഷെ ഇവർ പിണങ്ങിയിരിക്കുവായിരുന്നു. കർത്താവ് യേശുതമ്പുരാന്റെ മരണത്തിൽ കൂടി എങ്കിലും ഒന്ന് ഒന്നായി ചേരാനായിട്ട് നമുക്കൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ ഒച്ച വിഷമിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്നും ഒന്നും ചിന്തിക്കാതെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ലതായിരുന്നു. നമുക്ക് പള്ളിയിലൊക്കെ വരുമ്പോഴെങ്കിലും അന്യന്റെ കുശുമ്പും കുഞ്ഞായ്മയും നോക്കാതെ അന്യന്റെ വസ്ത്രധാരണ രീതിയിലെ അവൾ ഇട്ടേക്കുന്നത് കണ്ടോ, അവൻ ഇട്ടേക്കുന്നത് കണ്ടോ, അവൻ ഇവിടെ ഇതാണോ എന്നൊക്കെ ചിന്തിക്കാതെ ഒരു ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ലാതെ ഒന്ന് ഒരു ഈഗോ ക്ലാഷ് ഇല്ലാതെ ഒന്ന് സ്നേഹിക്കാനായിട്ട് കഴിയുമോ? ഞാനിവിടെ വന്നു എന്നറിഞ്ഞ് എത്രയോ പേരെന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്, തമ്പുരാനെ ഞാൻ ഇവർക്കൊന്നും ഞാനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, ഞാൻ ഇവർക്ക് ആർക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല. എനിക്ക് ആകെ റിഞ്ചുത്തി കോശി എന്ന് പറയുന്ന അച്ഛൻ സത്യമായിട്ട് പറയാൻ ചിലപ്പോഴേ സാധിക്കുള്ളൂ. എങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സത്യമായ കാര്യം, തമ്പുരാനെ എന്നെ സ്നേഹിക്കുന്നവരെ അനുഗ്രഹിക്കണം എന്നൊരു പ്രാർത്ഥന അല്ലാണ്ട് ഇത് കേൾക്കുന്ന 100-200 പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 200 പേര് എന്നോട് പറയാം, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുക? എല്ലാവരുടെയും പേര് ഒരു പ്രാർത്ഥന മാത്രം, തമ്പുരാനെ എന്നെ സ്നേഹിക്കുന്നവരെ തമ്പുരാൻ കാത്തുള്ളണെ, എന്നോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ടുള്ളവരെ തമ്പുരാൻ കാത്തുള്ളണെ. എനിക്ക് അതല്ലാണ്ട് എന്താ ചെയ്യാൻ കഴിയുക? അത്ര മതി, എന്റെ വിശ്വാസത്തിനനുസരിച്ച് അത്ര മതി. അത്രയെങ്കിലും ഒന്ന് സ്നേഹിക്കാനും കരുതാനും നമ്മളെല്ലാം അന്യ നാട്ടിൽ വന്നിറങ്ങുക. ഇനി അന്യ നാട്ടിലല്ല, നമ്മുടെ സ്വന്തം നാട്ടിലായാലെന്താ, നമ്മുടെ സ്വന്തം നാട്ടിലായാലെന്താ, എന്ന് ക്രിസ്ത്യാനിക്ക് അടികൊള്ളുന്നു, എന്ന് ക്രിസ്ത്യാനിയെ വെട്ടിക്കൊല്ലുന്നു, എന്ന് ക്രിസ്ത്യാനിയുടെ അധപതനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹം ഉണർന്നെഴുന്നേറ്റിരിക്കുന്ന സമയത്ത് അനേകം ആളുകൾ മതം വിട്ടുപോവുകയും അനേകം ആളുകൾ മതത്തിന് വിപരീതമായി മാറുകയും അനേകം ആളുകൾ രഹസ്യമായി മതത്തിലെ അംഗങ്ങളായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തില് എന്താ സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്ത്യൻസ്, ഞാൻ എന്റെ അടുത്തേക്ക് ചോദിക്കുക, അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള വേദവാക്യം എന്ന് ചോദിച്ചാൽ എല്ലാരും പറയുന്ന പോലെ ഹോവന്റെ ഇടയിലാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള എനിക്ക് ഇഷ്ടമുള്ള വേദവാക്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേദവാക്യം 90 സങ്കീർത്തനത്തിലെ വേദവാക്യം. 90 സങ്കീർത്തനത്തിലെ വേദവാക്യം ഇങ്ങനെയാണ്, അതിനകത്ത് അകത്ത് തലമുറ തലമുറയുടെ സങ്കേതമാകുന്നു എന്ന് പറയുന്ന അതിന്റെ അകത്തെ അറ്റത്തെ ഒരു വാക്യം ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു 9 or 10 എന്നുണ്ട്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ വാക്യം ഓർമ്മയില്ല, വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കേണ്ടത് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കേണ്ടത് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എത്ര വാരിക്കൂട്ടിയാലും എന്തെല്ലാം ബന്ധുബലത്തിന് വിപരീതമായിരുന്നാലും ആരുടെയൊക്കെ സപ്പോർട്ട് കൂടിക്കൊണ്ട് ആരെയൊക്കെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും എത്ര ദിവസമുണ്ട്? എത്ര, എനിക്കിപ്പം 35 വയസ്സായി, ഇനി എനിക്ക് 50 കൂടെ ഉണ്ടോ? അതോ 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 എനിക്ക് 50 ഉണ്ടോ? എനിക്കറിയില്ല. പിന്നെ എന്തിനാ നമുക്ക് ഈ ആവശ്യമില്ലാത്ത പേഴ്സണൽ പോളിറ്റിക്സുകൾ, പേഴ്സണൽ എന്താ വൈരാഗ്യങ്ങൾ ഒന്ന് കളഞ്ഞിട്ട് കർത്താവ് യേശുതമ്പുരാൻ നമ്മെ സ്നേഹിച്ചതുപോലെ ഒന്നൊന്നായി തീരാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനെങ്കിലും ക്രൈസ്തവ ജീവിതം എന്നുള്ള കള്ളപ്പേര് ഓർമ്മയിലേക്ക് വരുത്താൻ വേണ്ടി ഇത്ര ആഴത്തില് ഹൃദയത്തോട് ഹൃദയം സംസാരിക്കുന്നത്. ഞാൻ കൺവെൻഷൻ വേദിയിൽ നിന്ന് പറയുന്ന ശബ്ദത്തോടൊന്നും അല്ല സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്നത് ക്ഷമയുള്ളവരും സ്നേഹമുള്ളവരും മാത്രമാണെന്ന് വിശ്വാസം കൊണ്ട് വളരെ നോർമലായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുക. എന്തിനാ പിന്നെ നമുക്ക് ഈ ആവശ്യമില്ലാത്ത പരിപാടികൾ? പലപ്പോഴും നമ്മൾ കാണിക്കുന്ന വേദന കൊണ്ട് എന്നെ ശ്രവിക്കുന്ന ആളുകൾ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിക്കാൻ എന്റെ സഹോദരിയുടെ കൂടെ ഞാൻ താമസിക്കുന്നത്. രണ്ടു ദിവസം ഇന്നലെ രാവിലെ ഞാൻ എന്റെ സഹോദരിയെ കാണിച്ചു. എടപ്പള്ളി എന്നൊരു പ്രിയ എന്ന് പറയുന്ന കുട്ടി ഫേസ്ബുക്കിലൂടെ എന്റെ അടുക്കൽ ആവശ്യപ്പെട്ടേക്കുന്നത് വെറും 60,000 രൂപയാണ്. എടപ്പള്ളിക്കാരി പ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടി, അവരുടെ വികാരി അച്ഛന്റെ നമ്പർ സഹിതം എനിക്ക്, ഓർത്തഡോക്സ് സഭക്കാരിയുടെ വികാരി അച്ഛൻ ഫാദർ ജീവർഗീസിന്റെ നമ്പർ സഹിതം എനിക്ക് ഫോർവേഡ് ചെയ്തേക്കാണ്. വെറും 60,000 രൂപ എന്തിനാണെന്ന് അറിയാമോ സഹോദരങ്ങളെ? 32 വയസ്സ് കഴിഞ്ഞ് 33 വയസ്സാകാൻ പോകുന്ന ഒരു പെൺകൊച്ച, ആ പെൺകൊച്ചിന്റെ അപ്പനും അമ്മയും മരിച്ചു പോയിട്ട് ഒരു വീട്ടിലെ സാധാരണ കുലിവേല ചെയ്യുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണിനൊരു ആഗ്രഹം വല്ലവന്റെയും കൂടെ പോയി കിടക്കുന്നതിലും നല്ലത് കല്യാണം കഴിച്ച് ഒരു കുടുംബ ജീവിതം നയിക്കണം. വല്ലവന്റെയും കൂടെ കിടക്കാനാണെങ്കിൽ അവൾ ഇപ്പം തുണി മാറ്റാമെങ്കിൽ എത്ര പേര് വേണേലും അവിടെ തുണികളെ പുറകെ പോകും, യാതൊരു സംശയമില്ല. പക്ഷെ അവള് പറയുന്നത് അങ്ങനെയല്ല അച്ഛാ, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാൻ താല്പര്യമുണ്ട്, അതിനുവേണ്ടി എനിക്കൊരു കല്യാണം കഴിക്കണമെങ്കിൽ 60,000 രൂപ. എന്തിനാ ഈ 60,000 രൂപ നിങ്ങൾ ചിന്തിക്കും? ഒരു മാലയും ഒരു മിന്നും ഒരു സാരിയും ഒരു മോതിരവും മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 60,000 രൂപ. അതിനോട് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിന്റെ കണക്ക് വരെ എന്നോട് പറഞ്ഞു. തമ്പുരാനെ, ഇങ്ങനെ ഈ ലോകത്ത് ആളുകൾ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ആരോടാ എന്തിന്റെ വൈരാഗ്യമാവുള്ളെ? നമുക്ക് എന്തിന്റെ ഭാവമാവുള്ളെ? നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒന്നായി ചെയ്യാം. എനിക്ക് രാജേഷനെ കണ്ടെത്തിരിക്കാൻ കഴിയണം. എനിക്ക് എന്നെ കാണുന്ന ആളുകൾ ആരെങ്കിലും എന്നോട് ഒരു ഹലോ പറയാം, ഒരു ഹലോ തിരിച്ചു പറയാൻ കഴിയണം. എന്തുകൊണ്ടെച്ചാ വിശേഷം എന്ന് വെച്ചാൽ ഒന്നുമില്ല സഹോദര, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയാതെ പള്ളി ചെല്ലുമ്പോ ഐ മീൻ റെഗുലർ കമ്പനി, ഐ മീൻസ് എന്താ, എപ്പോഴും എന്റെ കൂടെ നിൽക്കാനായിട്ട് ഒരാളിനെ വേണം. എനിക്ക് എന്ത് ലോകമാ, നമുക്കൊന്ന് മാറാനായിട്ട് കഴിയും. ക്രിസ്തു മരിക്കുമ്പോൾ ക്രിസ്തുവിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ, രണ്ട് കൈയും രണ്ട് സ്ഥലത്തോട്ട് ഇട്ടത് ഈ തിയോളജിക്കലി പറയും, ലോകത്തെ മുഴുവനും കെട്ടിപ്പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന പുരാൻ കൈ അങ്ങനെ പിടർത്തുക. അങ്ങനെയാണെങ്കിൽ ആ കരവലയത്തിൽ നമുക്ക് ഒന്നായിട്ട് ചേർന്നിരിക്കാം. അതാകട്ടെ വലിയ ചിന്തയായിട്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് അതിനോട് ചേർന്ന് ആ വാക്യത്തോട് ചേർന്ന് തന്നെ അവസാനം പറയുന്നുണ്ട്. അതിങ്ങനെയാ പറഞ്ഞിരിക്കും, അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. നിങ്ങൾ ഇതിന്റെ താഴോട്ടുള്ള ഭാഗം, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, താഴോട്ടുള്ള ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക, മുകളിലോട്ടുള്ള ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും യഥാർത്ഥമായി അവര് ആലോചിക്കുന്നത്. യേശുദമ്പുരാനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ നെഹ്റോകാരന്റെ കാലഘട്ടത്തില് അവർക്ക് യേശുദമ്പുരാനെ കാണണമെന്ന്, യേശു കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. യേശു കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുള്ളത് യേശു കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല, നേരെ മറിച്ച് യേശു കുഞ്ഞിനെ എങ്ങനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാ. യേശു കുഞ്ഞിനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ, യേശു കുഞ്ഞിനെ എങ്ങനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാ. ഞാൻ പറയും, ഇവിടെ അവര് യേശുവിനെ കുറിച്ച് ആലോചിച്ചിട്ട് യേശുവിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാ. ലൈക്ക് ഫോളോവർ, നമ്മുടെ പള്ളിയിലോട്ട് നോക്കി, നമ്മുടെ പള്ളിയിൽ എന്തോരം ആളുകളാണ് വരുന്നത്, നമ്മുടെ നാട്ടിലെ പള്ളി പെരുന്നാൾ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം തരാം. ഉദാഹരണം, ഞാൻ ഇരുന്നൊരു പള്ളിയാണ്, അതൊരു കണ്ണങ്കോട് സെന്റ് തോമസ് കത്തീഡ്രൽ. ആ പള്ളിയുടെ പെരുന്നാൾ വരുമ്പോൾ 4,000-5,000 ഒക്കെ പേരാണ് ട്രാഫിക് കയറുന്നത്. വികാരി അച്ഛനായിരുന്നു എന്റെ വലിയച്ഛനും കൊച്ചച്ഛനായിരുന്നു എനിക്കൊക്കെ എന്തൊരു സന്തോഷം അറിയാം. ഫോളോവർ ദ കണ്ണങ്കോട് സെന്റ് തോമസ് കത്തീഡ്രൽ ഓർ ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് പറയാൻ കഴിയും സഹോദരങ്ങളെ, സത്യമായി ഇതിൽ ഒരെണ്ണമെങ്കിലും ദൈവത്തെ വിളിച്ചിട്ടവരുന്ന, അല്ലെ തെറ്റാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെങ്കിലും, ഇതിൽ കുറച്ചു പേരെങ്കിലും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ വരികയാണെന്ന്. ഈ പരീശന്മാരുടെ സഫന്മാരുടെ കൂട്ടല്ലേ, കൊല്ലാനല്ലേ ഈ കുറെ വരുന്നേ, കൊല്ലാനല്ലേ കുറെ വരുന്നേ, അല്ലാണ്ട് സ്നേഹിച്ചോണ്ടേ വരുന്നേ? പള്ളിയിൽ വരുന്ന വിശ്വാസമൂഹം ഞാൻ ഉൾപ്പെടെ, ഞാൻ കർത്താവ് വിശ്വാസമൂഹത്തിൽ ഒരാളാ, ഞാൻ ഉൾപ്പെടെ ഒന്ന് ആലോചിച്ചെങ്കിൽ കർത്താവിന്റെ അടുക്കൽ വരുന്നത് കർത്താവിനെ കൊല്ലാനല്ലേ, അല്ല കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടാണ്? കർത്താവിനെ കൊന്നൊടുക്കാൻ വേണ്ടി തന്നെയാണ് എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും എന്റെ ജീവിതവും. കർത്താവിനെ കൊന്നൊടുക്കാൻ വേണ്ടി തന്നെ കൂടുതൽ കൂടുതലായി കൊന്നൊടുക്കാൻ വേണ്ടി. ഒന്നും മാറ്റപ്പെടാനായിട്ടിടയാകട്ടെ. ഈ ആധുനിക കാലഘട്ടത്തിൽ ചില പ്രകടനങ്ങളാ കൊല്ലുകയല്ല, സ്നേഹിക്കുക എന്നുള്ള പ്രകടനം കാഴ്ചവെക്കുക. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെയും നമ്മുടെ ബിലോങ്സിനെയും മാത്രമാണ്. പക്ഷെ ഉറച്ചു പറയാനായിട്ട് സാധിക്കും, നമുക്ക് ആർക്കും നമ്മുടെ ബിലോങ്സിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്തവരാണ്. നമ്മൾ ഉദാഹരണം പറയാം, നമ്മള് ഇന്ന് അക്കൗണ്ട് തുറക്കുക, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്, നിങ്ങളുടെ ഭാഷയിൽ $10,000 ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ ജോയിന്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്തുകൊണ്ട് ജോയിന്റ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ഞാൻ എന്തുകൊണ്ട് എന്റെ ഭാര്യയുടെ മാത്രം പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്താ?
അവൾ എന്താ എന്റെ പേരിൽ മാത്രം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ പേരിൽ ഒന്നിലും ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടിലോ ഡെപ്പോസിറ്റ് ചെയ്തതിന് ഒരു കാരണമുള്ളൂ. എനിക്ക് അവള് വിശ്വാസമില്ല, അവൾ എപ്പോഴും അടിച്ചോണ്ട് പോയാൽ എന്തോ ചെയ്യും. ഞാൻ എന്തുകൊണ്ടാ, അല്ലെങ്കിൽ എന്റെ പിതാമഹന്മാർ, എന്റെ അപ്പൻ എന്ന് മാത്രമല്ല എന്റെ പിതാമഹന്മാരെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് കാലശേഷം മക്കൾക്കൊന്നും എഴുതി കൊടുക്കുന്നുണ്ട്, അല്ല ഇപ്പം വിരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ നമുക്ക് അവരിലും വിശ്വാസം, നമ്മുടെ ഭാര്യയിൽ നമുക്ക് വിശ്വാസമില്ല, നമ്മുടെ മക്കളിൽ നമുക്ക് വിശ്വാസം. പിന്നെ നമ്മൾ കുറെ അഭിനയിക്കുകയാണ്, ഇവരെല്ലാം വിശ്വാസമാണ്, ഇവരെല്ലാം സ്നേഹിക്കുകയാണ്. ദൈവത്തിനടുക്കുന്ന നമ്മൾ ഇത് തന്നെ ചെയ്യുന്നത്, ദൈവത്തോട് നമ്മൾ ചുമ്മാ പ്രകടനം കാഴ്ച വയ്ക്കുക. അതുകൊണ്ടല്ലേ പല പള്ളികളിലും ഈ എന്നെ ഞാൻ പറയുമ്പോൾ സഭാതർക്കം മനസ്സിലാക്കാത്തൊരു വൈദ്യനൊന്നുമല്ല കേട്ടോ, സഭാതർക്കം മനസ്സിലാക്കി അതിന്റെ വേദന ഉൾക്കൊണ്ടു തന്നെ പറയാം. പല പള്ളികളിലും ഈ അടിങ്ങി ബഹളം നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിനെ കൊന്നെടുക്കാൻ വേണ്ടിയല്ലേ? അല്ല, കർത്താവിനെ സ്നേഹിച്ചോണ്ടല്ലോ. കർത്താവിന്റെ പിന്നാലെ വരികയാ, കർത്താവിന്റെ കുരിശിന്റെ പിന്നാലെ റാസയ്ക്കൊക്കെ വരികയാ. ഒരുത്തൻ വണ്ടി ഒന്ന് ആംബുലൻസ് ആയിക്കോട്ടെ, അതൊരു മുന്നോട്ടിട്ട് സ്പീഡിൽ എടുത്താൽ ആ നേരം തല്ലി പൊട്ടിക്കുന്ന ക്ലാസ് കള്ളൂടി ഞാൻ നിയന്ത്രിച്ചോണ്ടിരിക്കും. കർത്താവ് അല്ലല്ലോ അച്ഛനെ നിയന്ത്രിക്കാൻ, അച്ഛനെ പുറയിലാക്കി നിർത്തിയേക്ക് പോകണല്ലോ. അച്ഛനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ അടുത്ത കുടിയോത്തിലെടുത്ത വിഷയം ഉണ്ടാകും. സഹോദരങ്ങളെ, ചിന്തിച്ചെടുക്കാൻ കഴിയട്ടെ, ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്നത് കർത്താവിനെ കൊന്നെടുക്കാൻ വേണ്ടിയാണോ, അതോ കർത്താവിനുള്ള സ്നേഹം കൊണ്ടാണോ? ഈ ഇന്നലെ ഞാനിപ്പോ ഈ കഷ്ടാനുഭാഷ മുഴുവനും ചെലവഴിക്കുന്നത് ഡോവർ പള്ളിയില, ഷിബു കുറ്റിയിലും വികാരിയായിട്ട്, ഷിബു കേരളത്തിലും വികാരിയായിട്ട് ഇരിക്കുന്ന പള്ളിയില. ഇന്നലെ വഴി എന്നോട് പ്രസംഗിച്ചു പറഞ്ഞു, കലികാലത്തിന്റെ വൈഭവമായിട്ട് കൃഷ്ണന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കൃഷ്ണ എന്താണ് കലികാലത്തിന്റെ പ്രത്യേകത? കൃഷ്ണൻ പറയാം, നാലമ്പ് കൊണ്ടുവരാൻ പറയാം. പഞ്ചപാണ്ഡവന്മാരെ ചോദിക്കുന്നു, അതിൽ ഒരാള് ഇല്ല, ബാക്കി നാല് പേരെ ഉള്ളു. അപ്പൊ നാലമ്പും കൃഷ്ണൻ എടുത്തിട്ട് കൃഷ്ണനെ അമ്പ് എഴുതി കാണിച്ചിട്ട് ഓരോരുത്തരും എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ഈ നാലെണ്ണവും എനിക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ തൽക്കാലം നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം മാത്രം പറയാം. കംപ്ലീറ്റ് ചെന്ന് എടുക്കാൻ ചെല്ലുന്നത് ഒരിടത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു നല്ലപോലെ പാടുന്നൊരു ചിലിയ ദൂരെ നിന്ന് കാണും, നല്ലപോലെ പാടുന്നൊരു ചിലി, നല്ല സുന്ദരമായ പാട്ട് പാടുന്നൊരു ചിലി. ആ കിളിയുടെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കിളി താഴെ ഒരു മുയലിനെ ഇങ്ങനെ, മുയലാണോ എന്തോ ജീവിയാണോ മറന്നു പോയി കൃത്യമായിട്ട്, ഒരു ജീവിയെ ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുക കാലുകൊണ്ട്. ഈ ജീവിയെ ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുക, പക്ഷെ സുന്ദരമായി പാടുന്നുണ്ട്, വിരിഞ്ഞു നിന്ന പാടുന്നത്. അമ്പ എടുക്കാൻ പോയ പഞ്ചപാണ്ഡവന്മാർ ഒരാൾ വിചാരിക്കുന്നുണ്ട് ഈ എന്ത് രസകരമായി പാടുന്നില്ല. പ്രിഞ്ചിപ്പിക്കുന്ന ശേഷനെ കാണുമ്പോൾ നാട്ടുകാർ പറയാം, എന്ത് രസകരമായി പാടുന്ന നിലച്ചൻ, എന്ത് രസകരമായി കുമാരനില്ല നിലച്ചൻ. ഞാൻ പ്രിഞ്ചിപ്പിക്കുന്ന നെക്സിന് പേര് ഉപയോഗിക്കുന്നതല്ലേ, അതിനവ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമില്ല, ഞാൻ പാട്ടുകാരൻ, എന്റെ ശബ്ദം കേട്ടാൽ ഞാൻ പാട്ടുകാരനല്ല, ഞാൻ പ്രസംഗനൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്നെ കാണുന്ന ആള് അല്ലെങ്കിൽ വേറൊരാളിനെ കാണുമ്പോൾ എന്നെ രസകരമായ പാട്ടുകാരൻ, എന്നെ രസകരമായ പ്രസംഗൻ, എന്നെ രസകരമായ വായനക്കാരൻ, ചുമ്മാതാണ് കാലിന്റെ അടിത്തട്ടിൽ പലരെയും കൊന്നൊടുക്കുകയാണ്. അതിനകത്തിന്റെ കർത്താവുണ്ട്. ഈ ചിന്ത നമ്മളെന്ന് ഭരിക്കട്ടെ. ഞാൻ കർത്താവിനെ കൊന്നൊടുക്കുന്നവരാണോ, അതോ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നവരാണോ, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണോ, ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ? അതിന് കഴിയുന്നില്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഈ ലോകമായ ലോകം മുഴുവൻ നമ്മൾ ഓടിയിട്ട് എന്ത് നേടി? നിന്റെ പ്രാണനെ നീ വൃദ്ധാവാസാണെങ്കിൽ നീ ലോകമായ മുഴുവൻ കടന്ന് ഓടിയിട്ട് എന്ത് കിട്ടി? കർത്താവ് ചോദിച്ചു, ഇന്ന് രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ എടുത്താൽ നിനക്ക് എന്ത് പറയാം? ഞാൻ ഈ അടുത്ത കാലത്ത് ഇരുന്ന് സംസാരിച്ചത്, വളരെ പേഴ്സണലായിട്ട് ഇരുന്ന് സംസാരിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു വ്യക്തിയാണ് ഡേവിഡ് ചെറമേലത്തെ. വളരെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കും. കുറച്ചുകൂടെ എന്റെ ബ്രദറിലോ രാജേഷ്ഠൻ അറിയാം, ഏഷ്യൻ എണ്ണൂത് വായിക്കുന്നത് ഇരുപത് വീക്ക് വേണം എന്ന് പറയാം അദ്ദേഹത്തിന്റെ ദുസ്സാരമായി. അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ഡേവിഡ് ചെറമേലൻ അച്ഛനോട് കൂടുതൽ സംസാരിച്ചത്. അതുകൊണ്ടായിരിക്കും എന്നോട് അദ്ദേഹത്തിന് സ്നേഹം കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കും, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരപ്പച്ചൻ ഇടുക്കിയിൽ അച്ഛനെ കാണാനായിട്ട് വന്നു, കാണാനായിട്ട് വന്നപ്പോ അപ്പച്ചൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ ഇവിടെ ഒരു അനാഥ മന്ദിരം ഉണ്ടെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു, എനിക്ക് അവിടെ താമസിക്കാൻ വേണ്ടി. അപ്പൊ അച്ഛൻ എനിക്ക് തിരിച്ചു ചോദിച്ചു, അച്ഛന് വസ്തുവില്ലേ ചോദിച്ചു, അച്ഛന് വസ്തുവില്ലേ? അപ്പം അച്ഛൻ പറഞ്ഞു, ഒന്നച്ചായിരിക്കും, നാലാണ് ഒരു പെണ്ണും ഉണ്ട്. അപ്പൊ മക്കള് നോക്കത്തില്ലേ, മക്കളൊക്കെ വലിയ വലിയ നിലയില, അവർക്കിപ്പോ നമ്മളൊരു ബുദ്ധിമുട്ട് പോലെ, ഞാനൊക്കെ പ്രതീക്ഷിച്ചൊരു വലിയ നിലയിൽ അവരെത്തി, ഇപ്പൊ നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ട്, നമുക്ക് അവര് ഭാരമായിട്ട് ആഗ്രഹിക്കുന്നവർ ഞാനിപ്പോ പോരുന്നു. അപ്പൊ അപ്പച്ചൻ അച്ഛൻ ചോദിച്ചു, എന്നാ നിനക്ക് മോളെടുക്ക പോക്കൂടാന്ന് ചോദിച്ചു. അന്നേരം മോള് പറയും, അച്ഛൻ ആ വ്യക്തി പറയാണ്, അച്ഛൻ ഞാനിപ്പോ വരുന്നത് എന്റെ മോളെടുക്കുന്ന, അവർക്കും എന്നെ വേണ്ട, പ്രസവിപ്പിക്കാനിട്ടല്ല, പാല് കൊടുത്ത് വളർത്താനിട്ടല്ല, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനിട്ടല്ല, അത്തരം കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ.
തിരിച്ച് ആ അപ്പച്ചനെ ചിറമേലച്ചൻ കരുതുന്നില്ലെന്ന് അപ്പച്ചൻ തോന്നിയപ്പോ അപ്പച്ചൻ വെറുതെ സത്തനെ എഴുന്നേറ്റിട്ട് വെളിയിലോട്ട് നടന്ന ഒരു 24 വയസ്സുകാരൻ വെളിയിലോട്ട് നടന്നുകൊണ്ട് പറയാ, ഈ പോകുന്ന വഴിക്ക് ഒരു വണ്ടി എന്റെ മണ്ടയ്ക്കൂടെ കയറി ഇടിച്ച് മരിച്ച് ഞാനങ്ങ് ചത്തുപോയിരുന്നെങ്കിലും 5 മക്കളെ വളർത്തി വലുതാക്കിയ അപ്പന്റെ ഗസ്തതയിലാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ ആരെ കൊന്നൊടുക്കിയിട്ടും ഒന്നും നേടണ്ട, നല്ല സ്നേഹത്തോടെ നല്ല സഹകരണത്തോടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അച്ഛാരിച്ചില്ല എന്താണ് വിശേഷം എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ എന്റെ എല്ലാ വിഷമങ്ങളും മാറും, എന്റെ എല്ലാ പ്രയാസങ്ങളും മാറും, എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. അവിടെയാ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവരെ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്നാ പറയുന്നത്. അതുകൊണ്ട് കാണുന്ന സഹോദരനെ ഒന്ന് സ്നേഹിക്കാൻ കഴിയട്ടെ. ഞാൻ എന്റെ വാക്ക് അല്പം ദൈർഘ്യമായി പോയെങ്കിൽ എന്നെ ക്ഷമിക്കുക, കാരണം എനിക്ക് ഇതിന്റെ സമയപരിധി അറിയില്ല. അച്ഛനോട് ആദ്യം അത് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 3 ആശയങ്ങൾ മാത്രം പോയിന്റ് ചെയ്ത് പറയാനായിട്ടാണ് ശ്രമിച്ചത്. 1 ആശയം എന്ന് പറയുന്നത് യേശുപ്പച്ചൻ മരിക്കുന്നത് വേറൊരാൾക്ക് വേണ്ടിയല്ല. അങ്ങനെ പറയും, മാമിക്ക് വേണ്ടി ഇങ്ങനെ, ശ്വശമാമിക്ക് വേണ്ടി അങ്ങനെ, ചാക്കോച്ചാൻ വേണ്ടി ഇങ്ങനെ, സോമാചാരം വേണ്ടി ഒന്നും പറഞ്ഞു. എനിക്ക് വേണ്ടി മാത്രമാണ്, എനിക്ക് മാത്രമായിട്ട് അനുഗ്രഹം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമാണ് മരിച്ചതെന്നുള്ള ചിന്തിക്കാൻ കഴിയണം. 2, നമുക്കൊന്ന് ഒന്നായി ചേരാൻ വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. നമ്മളെല്ലാം ഒന്ന് ഒന്നായി തീരുന്നത്, അത് മതമോ ജാതിയോ അല്ല, എല്ലാവരും ക്രിസ്ത്യാനിയായി ക്രിസ്തുവിൽ ഒന്നായി ചേരാൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ടെർമിനോളജി, ക്രിസ്തുവിൽ ഒന്നായി ചേരാനായിട്ട് നമുക്ക് കഴിയട്ടെ. അത് കർത്താവ് 2 ഉദ്ദേശമാണ്. 1, കർത്താവ് ഉദ്ദേശം നിനക്ക് വേണ്ടി ഞാൻ മരിച്ചത് നിന്നെ ഓർപ്പെടുത്തുക. 2, ഈ പറയുന്ന രീതിയിൽ ഒന്നായി തീരുക. 3, ഞാൻ പറഞ്ഞു ക്രിസ്തുവിനെ കൊല്ലാനാണോ ഞാൻ പോരാൻ നടക്കുന്നത്, ക്രിസ്തുവിന്റെ കുറ്റം കണ്ടുപിടിക്കാനാണോ ഞാൻ പോരാൻ നടക്കുന്നത്, അതോ എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണോ ഞാൻ നടക്കുന്നത്. ആ സ്നേഹമുണ്ടെങ്കിൽ കുരിശിനെ ചോദിച്ചെന്നിട്ട് നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്ര, ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്ര. ഈ ഒരു ചിന്തയോടുകൂടി ഈ നോയമ്പ് ചിലവഴിച്ചതിനിടയാകട്ടെ. ദൈവം നന്നെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇവിടെ വരാനായിട്ട് ഇടയാക്കി തീർത്തത് ദൈവത്തിന്റെ വലിയ കരുണയാണ്. പക്ഷേ ഈ തണുപ്പ് തന്നെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിലാക്കുന്നെങ്കിലും എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഒരു പുതിയ സംവിധാനത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കാനിടയായിട്ടിരുന്ന എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിമന്യ തിരുമേനിയോടും ഞാൻ ഏറെ സ്നേഹിക്കുന്നു. എന്നെ കരുതുന്ന അഭിമന്യ തിരുമേനിയോടും രാജേഷ് അച്ഛനോടും എല്ലാവരോടുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക. എനിക്ക് ഒത്തിരി ദൈവത്തിന് മുമ്പാകെ ചെയ്തു തീർക്കാനായിട്ട് ഒത്തിരി ജോലിയുണ്ട്. ആ ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ കൊണ്ട് ദൈവം എന്നെ ശക്തീകരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ധ്യാന ചിന്തകളെ ഞാൻ അവിടെ പൂർത്തീകരിക്കട്ടെ. ദൈവം നമ്പരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
യോഹന്നാന്റെ സുവിശേഷം 11 47-48 വാക്യങ്ങളൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജീവിതം നടത്തിയ പ്രസംഗം എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനമാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. സമയം അല്പം ദർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് കൂടുതൽ സന്തോഷത്തോടെ കേൾക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ നല്ല ഒരു ശ്രദ്ധയോടെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതാണ് എന്റെ ബോധ്യം. പ്രത്യേകിച്ച് കഷാദുപാഠ്യ ദിനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ചിന്തോജീവകമാക്കുന്ന ആഴമായ ചില ആശയങ്ങളെ പറ്റി വളരെ കർശനമായ രീതിയിലും ലളിതമായ രീതിയിലും അത് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം നമ്മൾ സാധിച്ചു. കയ്യപ്പാവിന്റെ ഒരു പ്രവചനം ഇവിടെ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ആ സമ്മതത്തിലുണ്ടായിരുന്ന മഹാപുരോഹിതൻ, ആ സമയത്ത് ഓരോ പുരോഹിതന്മാര് ഭരിക്കും ഒരു വർഷത്തെ, അത് കഴിഞ്ഞാൽ അവർ ആ സ്ഥാനം, ആ മഹാപുരോഹിതനുള്ള സ്ഥാനം ഉറപ്പു നിൽക്കും. ആ സമയത്തുണ്ടായിരുന്ന പുരോഹിതനാണ് കയ്യപ്പാവ്. ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായ ഒരു പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വളരെ വിശദമായ രീതിയിൽ, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് കൂടുതൽ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല, നല്ല രീതിയിൽ അച്ഛനത് നമുക്ക് മനസ്സിലാക്കി തന്നു. അച്ഛൻ വളരെ നന്ദി, വളരെ സ്നേഹമായിട്ട് വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് മനസ്സിലായി കാണും ഒരുപാട് ആശയങ്ങൾ പറയാൻ കഴിവുള്ള അച്ഛനാണ്. ഇനിയും അച്ഛൻ പോകുന്നതിന് മുമ്പും അവസരം പോലെ ഈ ഒരു ശുശ്രൂഷയെ സംബന്ധിച്ചും സുരക്ഷമായിട്ടുള്ള ചിന്തകൾ പകർന്നു നൽകണം എന്ന് വളരെ താഴ്മയോടുകൂടി അച്ഛനോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. സമയം കൂടുതൽ പോയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പാട്ടൊന്നും പാടില്ല. എങ്കിലും പ്രാർത്ഥനയ്ക്കാണ് നമുക്ക് ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം ഈ ദിനങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തന്നു നിൽക്കേണ്ട ഓർക്കേണ്ട ഒരു സംഭവമാണ് യമനിൽ ഒരു സന്യാസ ആശ്രമമൊക്കെയും തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന മലയാളി വൈദികനെ അവരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തത്. ഈ അടുത്ത സമയത്തൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ മറ്റും പ്രചരിക്കുന്ന ഒരു വാർത്തയാണ്, ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഫാദർ ടോം എന്ന് പറയുന്ന ആ മലയാളി വൈദികനെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവർ താല്പര്യപ്പെടുന്നു തീവ്രവാദികള്. ചില വാർത്തകളിൽ അത് വെറുതെ പറയുന്നുണ്ടെന്ന് പറയുന്നെങ്കിൽ തന്നെയും സത്യം എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിൽ തന്നെയും ഒരു അനുഗ്രഹീതമായി ദൈവത്തിനോട് പ്രവർത്തിക്കുന്ന ഒരു പുരോഹിതൻ പൈശാചികരായ തീവ്രവാദിയുടെ കാര്യങ്ങളാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ വളരെ പ്രയാസമേറിയ ഒരു ഘടകങ്ങളിൽ കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. നമുക്ക് അദ്ദേഹത്തെ ചെന്ന് രക്ഷിക്കാനൊന്നും സാധിക്കത്തില്ലെങ്കിലും അദ്ദേഹം ഏത് വിശ്വാസത്തിന് വേണ്ടി പുറപ്പെട്ടുവോ ആ വിശ്വാസത്തിന്റെ നായകനായ കർത്താവിനോട് ആ പ്രിയപ്പെട്ട വൈദികന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ പേര് ടോം എന്നുള്ളതാണ്. ഈ കഷാരോഗം നിങ്ങളൊക്കെയും നിങ്ങളുടെ ശ്രദ്ധയില് പ്രാർത്ഥനയില് ഈ പ്രിയപ്പെട്ട പുരോഹിതനെ ഓർക്കണം. അതുപോലെ തന്നെ ഇന്ന് നടപാടുന്ന ഒരുപാട് തീവ്രവാദങ്ങൾ ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുവാൻ തക്കവണ്ണം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് അവരെ പോലും മറ്റൊരു ജാതികളെ പോലും പ്രതികരണം ചെയ്യാനല്ല നമ്മളെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. നിശബ്ദതയോടുകൂടി എന്ത് സ്വീകരിക്കുവാനുള്ള ഒരു ശിരസ് കാത്ത് സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതും. ഒരുപക്ഷെ അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ നായകൻ അങ്ങനെ മരിച്ചവനാണ്, അതുകൊണ്ടാണല്ലോ ഒറ്റ വ്യക്തി അന്ന് മരണപ്പെട്ടതുകൊണ്ട് ഭൂമി മുഴുവൻ ആ പിതാവിന്റെ കരങ്ങളിലായത്. ഒരുപക്ഷെ നമ്മളും അങ്ങനെ ആ ഒരു ദർശനത്തോട് ജീവിക്കുമ്പോഴാണ് ശരിക്കും ക്രൈസ്തവ ജീവിതം ഈ ലോകത്തിൽ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത്. ആ പുരോഗതിന്റെ ദിവസം ലോകത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രോഗികളായിട്ട് നമ്മൾ ഓർക്കാറുള്ളത് ശ്രീമതി രാജി ക്യാൻസറിന്റെ ചികിത്സ നടക്കുന്നു. രണ്ട് രാജിമാരുടെ രണ്ടുപേരെ ദൈവസന്നിധി സമർപ്പിക്കുക. അതുപോലെ സുഖം സുഖമില്ലാതെ പ്രയാസപ്പെടുന്ന ആലീസിനെ ദൈവസന്നിധി അവർക്ക് പ്രാർത്ഥിക്കാം. ദുരന്തം നമ്മൾ ഓർക്കുന്ന രൂപേനെയും അതുപോലെ തന്നെ സന്തോഷപ്പള്ളിയിലെ ദാനിയർ എന്ന് പറയുന്ന മകനെയും ദൈവസന്നിധി ഓർക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഓർമ്മയിലെ ശ്രദ്ധയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെയും ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവസാനം
ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ തന്നെ തലങ്ങളെ വളർത്താം. ഈ സമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പറയ്ക്കുമ്പോൾ കാരുണ്യവാനായ ദൈവമേ സ്വർഗസ്വ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിരുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ കഷ്ടാനുഭവത്തിൽ കഷ്ടമനുഭവിക്കുവാനും അങ്ങയോടൊപ്പം ആയിരിക്കാനും അല്പസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ ഒരേ ചിന്തയോടെ ആയിരിക്കാൻ ഇടയാക്കിയ നിന്നെ വാഴ്ത്തുന്നു. തമ്പുരാനെ ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് അയച്ചിരുന്നതുപോലെ തുടർന്നുള്ള ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് കഷ്ടാനുഭവാഴ്ചയുടെ ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരണമേ. അങ്ങയുടെ പ്രസഹ ഞങ്ങൾക്ക് പങ്കുകാരാകുവാൻ ഇടയാകണമേ. ക്രിസ്തുവിൽ ഒന്നായി ചേരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. അങ്ങയുടെ കുരിശിന്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് യഥാർത്ഥമായി ഇനി ജീവിക്കുന്ന ഞാനല്ല എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്ര എന്ന സാക്ഷ്യം പറയുവാൻ പ്രതിജ്ഞയെടുക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാവുന്നവരെ, നേതൃത്വം നൽകുന്നവരെ, ഇതിനെ സഹായിക്കുന്നവരെ എല്ലാം ദൈവം സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണയിലും കൃപയിലും കാത്തു പരിപാലിക്കണമേ. അതാ ഞങ്ങൾ ഓർക്കേണ്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും, രോഗികളായിരിക്കുന്നവരെയും, പ്രയാസം അനുഭവിക്കുന്നവരെയും, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും, കഷ്ടത അനുഭവിക്കുന്നവരെയും പുറത്തു പറയുവാൻ കഴിയാത്ത രീതിയിൽ മനസ്സുകൊണ്ട് വേദനപ്പെട്ട് താമസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം പ്രത്യേകം പേരുകൾ ഓർത്ത് അവിടുത്തെ തിരുമുമ്പ് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഒക്കെ അടുക്കൽ നാഥ ഞങ്ങൾക്ക് വേണ്ടി, നാഥന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയം ഓർക്കുന്നു. തമ്പുരാന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. തമ്പുരാൻ ശക്തനാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അവിടുത്തെ കരം നീട്ടണമേ. ആവശ്യക്കാരുടെ മുമ്പാകെ അവിടുത്തെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറക്കണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ. യഥാർത്ഥമായി രോഗത്തിന് സൗഖ്യവും പ്രയാസത്തിന് ആശ്വാസവും ഒക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ദൈവമേ, ദൈവം ഭാവി ഞങ്ങളുടെ അച്ഛനേന്ദ്രവും ഭാവി ഓർക്കുന്നു. അദ്ദേഹത്തെ മോചിപ്പിക്കുവാൻ തക്കവണ്ണം തിരുവുള്ളമാകണമേ. അദ്ദേഹത്തിന്റെ ജീവൻ അവിടുത്തേക്ക് വേണ്ടിയാണ്. അവിടുന്ന് അതിനെ യഥാർത്ഥമായി അറിയുന്നവനാണ്. എങ്കിലും ഞങ്ങൾ അവിടുത്തെ തിരുമുമ്പാകെ അദ്ദേഹത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ കാവലായിരിക്കണമേ, കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ മുടക്കം കൂടാതെ നടക്കുവാൻ, എല്ലാ ദിവസങ്ങളിലും നടക്കുവാൻ ഞങ്ങൾക്ക് ഭാഗവാദിത്തം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. അവിടുത്തെ അദൃശ്യമായ കരം ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ നാട്ടിലും ഈ ദേശത്തുമായിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെ വാഴ്ത്തണമേ. പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ കാവലായിരിക്കണമേ. ആയത് ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധരും ആയിരിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. നന്ദി.
പറഞ്ഞോ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏവരാധന പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസം നമ്മൾ എല്ലാവരുടെ മേലും തിരുവചന ധ്യാനിച്ച അവിടുത്തെ അഭിഷിച്ചെല്ലാം മേലും, രോഗികളായി നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, പ്രത്യേകിച്ച് തീവ്രവാദികളുടെ പീഡനം മൂലം പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട തോമസിന് വേണ്ടി എല്ലാവരുടെ മേലും ഇന്നെപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകണമേ. നന്ദി. സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു ധ്യാനം നഗരിച്ച് തന്ന പ്രിയപ്പെട്ട രഞ്ജുവച്ചന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിപ്പിക്കുകയും ഇനിയും അവസരമുള്ളപ്പോൾ സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. തിരുമനത്തിനെ വീണ്ടും കൃത്യമായിട്ട് ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സുഖ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ സ്നേഹിതരെയും വീണ്ടും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഞാനിന്ന് തന്നെ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ട് ചില ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ വിശ്രമിക്കണം. അത് റെക്കോർഡ് ചെയ്ത മനോജ്, അതുപോലെ വേറെ സംവദിച്ച രാജൻ, എന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, അവരെയും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ സുഖൂഷകളൊക്കെ തുറന്നുള്ള സഹായയുടെയും ദുഃഖവെള്ളിയാഴ്ചയുടെയും ഈസ്റ്ററിന്റെ ഒക്കെ സുഖൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാകണമേ. എല്ലാവർക്കും ആമുഖമായിട്ട് ഈസ്റ്റർ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരും തന്നെ നല്ല ആശയം അനുഗ്രഹിക്കട്ടെ. അമ്മേ.